2022 ജനുവരി 6 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സേതുലക്ഷ്മി. മാസ്ക് ധാരണം ഒരു പുനർവിചിന്തനം. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ചെയർമാൻ എസ് ജ്യോതിസ് ചന്ദ്രൻ എഴുതുന്നു. വിദ്യാഭ്യാസത്തിനുള്ള വേദി വിദ്യാലയങ്ങളിൽ നിന്നും ഗൃഹാന്തരീക്ഷത്തിലേക്ക് മാറിയിട്ട് 2 അധ്യയന വർഷമാകുന്നു. കേരളപ്പിറവി ദിനത്തിൽ ഉയർന്ന ക്ലാസുകളിലെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്ന് അധ്യാപകരുടെ മുഖതാവിൽ നിന്നും വിദ്യ അഭ്യസിക്കാൻ അവസരം സർക്കാർ ഒരുക്കി. എന്നാൽ ചുരുക്കം ദിവസങ്ങളിൽ ലഭിച്ച ഇത്തരം ക്ലാസുകൾ കുട്ടികൾക്ക് പൂർണ്ണമായും ആസ്വദിക്കാനോ പ്രയോജനകരമാം വിധം ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വിലയിരുത്തേണ്ടതാണ്. മുഖാവരണം അണിഞ്ഞുകൊണ്ട് ഓരോ ബെഞ്ചിലും സാമൂഹ്യ അകലം പാലിച്ച് മൗനമായിരിക്കുന്ന കുട്ടികൾക്ക് മുഖാവരണം അണിഞ്ഞെത്തുന്ന അധ്യാപകർ പാഠ്യവിഷയങ്ങൾ പകർന്നു നൽകിയത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടാകും എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അധ്യാപകരുടെ നാവിൻ തുമ്പത്തുനിന്നും വരുന്ന വാക്കുകൾ, വാക്യങ്ങൾ എന്നിവയുടെ ആന്തരതലം, ഗഹനത തുടങ്ങിയവ അധ്യാപകരുടെ ചുണ്ടുകളുടെ ചലനാത്മകതയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നുമാണ് കുട്ടികൾക്ക് പൂർണ്ണമായും ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ കണ്ണുകൾക്ക് പുറമേ പൂർണ്ണമായ മുഖഭാവം കൂടി ദൃശ്യമായാൽ മാത്രമേ പഠനപ്രക്രിയയുടെ ഭാഗമായുള്ള ആശയവിനിമയം ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ടോ എന്ന് അധ്യാപകനും ബോധ്യമാവുകയുള്ളൂ. മാത്രമല്ല, അധ്യാപകർ പകർന്നു നൽകുന്ന പാഠങ്ങളും ഭാവങ്ങളും ഹൃദിസ്ഥമാക്കുമ്പോഴേ പഠനപ്രക്രിയ പൂർണ്ണതയിലെത്തൂ. ഇതിലൊക്കെ ഉപരിയായി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മാസ്ക് ധാരണം ശാരീരിക ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുമുണ്ട്. ഒന്നോ അതിലധികമോ മാസ്ക് ധരിച്ചുകൊണ്ട് ഏറെ നേരം ശ്വസിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ഓക്സിജന്റെ അളവിൽ കാര്യമായ കുറവ് സംഭവിച്ചേക്കാം. അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ആന്തരാവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്രീയമായ പഠനമർഹിക്കുന്ന വിഷയമാണിത്. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഭാവി തലമുറയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് കോട്ടം തട്ടാനിടയുള്ള ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. നമ്മുടെ സംസ്ഥാനത്തല്ലാതെ മറ്റിടങ്ങളിൽ മാസ്ക് ധരിച്ചവരെ ക്ലാസ് മുറികളിലോ വാഹനങ്ങളിലോ പുറത്തൊരിടത്തുമോ പൊതുവെ കാണാറില്ല എന്നതാണ് വസ്തുത. പൊതുയിടങ്ങളിൽ മാസ്ക് നിർബന്ധമാണെന്നിരിക്കെ അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് വിദ്യാലയങ്ങളിൽ ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാസ്ക് ഒഴിവാക്കാനാകുമോ എന്നത് ചിന്തിക്കേണ്ടതല്ലേ. ഈ ജനുവരിയിൽ 15-നും 18-നും മധ്യ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങി. ജനനം മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പല ഘട്ടങ്ങളിലായി നൽകേണ്ടതായ പ്രതിരോധ കുത്തിവയ്പ് കൃത്യമായി നൽകി വരുന്നതിനാൽ അവർക്ക് സ്വമേധയാ പ്രതിരോധശേഷി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് അനുമാനിക്കാം. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 98% പേർ 1 ഡോസ് വാക്സിനും 80%-ലേറെ പേർ 2 ഡോസ് വാക്സിനും എടുത്തു കഴിഞ്ഞു. മാത്രമല്ല, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയാവുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ ഒമിക്രോൺ എന്ന 3-ാം തരംഗത്തെ ഫലപ്രദമായി നേരിടാൻ ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം മാനവരാശി ആർജിച്ചെടുത്ത പ്രതിരോധശേഷിയും മനക്കരുത്തും മതിയാവും. ഈയൊരു പശ്ചാത്തലത്തിൽ മാസ്ക് കാലക്രമേണ ഒഴിവാക്കി സ്വയം നേടിയെടുക്കാൻ കഴിയുന്ന പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. സംഹാരശേഷിയുള്ള വൈറസുകളുടെ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ തീർച്ചയായും എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. മാസ്ക് ധാരണം എപ്പോഴൊക്കെ എവിടെയൊക്കെ എത്രത്തോളം സമയ തുടർച്ചയായി ധരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാരും ആരോഗ്യവകുപ്പും മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. ചുറ്റുപാടും കാണുന്ന മറ്റൊന്നുകൂടി ഈ സാഹചര്യത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. പല ഷോപ്പിംഗ് മാളുകളിലേക്കും ഒഴുകിയെത്തുന്ന മാസ്ക് ധാരികളായ ജനസഹസ്രങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പ്രവേശിച്ചാൽ മുഖാവരണമൊക്കെ മാറ്റി പരസ്പരം ആഹ്ലാദത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന രസകരമായ കാഴ്ച തെല്ലൊന്നുമല്ല അതിശയം ജനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കർശനമായ മാസ്ക് ധാരണം ഇങ്ങനെ സാമൂഹിക അകലം പാലിക്കാത്ത ജനക്കൂട്ടമുള്ളിടത്തല്ലേ നിർബന്ധമായും വേണ്ടത്? മാസ്ക് ഒഴിവാക്കി ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരെയും അനുവദിക്കാമോ എന്നതും ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്.